അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞു എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയമിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ചു. അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലവിളിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുത എന്നിവയും സംഹരിച്ചു കിടക. എന്നാറേ ശൗൽ ജനത്തെ ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിൽ വെച്ച് അവരെ എണ്ണി, യഹൂദ ഗോത്രക്കാരായ 10,000 പേരൊഴികെ 200,000 കാലാൾ ഉണ്ടായിരുന്നു. പിന്നെ ശൗൽ അമാലേക്കിന്റെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പാക്കി. എന്നാൽ ശൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്കരോട് കൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ എതിരെ നിന്ന് പുറപ്പെട്ടു പോവുകയും ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ. അങ്ങനെ കേന്യർ അമാലേക്കരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ ശൗൽ ഹബീല മുതൽ മിസ്രയീമിന് കിഴക്കുള്ള ശൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളെയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട് മാടെ തടിച്ച മൃഗം എന്നിവയിൽ നേത്രമായവരെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴ്ത്തതെന്ന് എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിങ്കിൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ അധികാരത്തിൽ എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മയിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷമായ യാത്ര കഴിച്ചു തിരിഞ്ഞു ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളുകളുടെ മുക്കുറയും എന്താണെന്ന് ചോദിച്ചു. അവയെ അമാലേക്കയുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളുകളിലും മേത്രമായവയെ നിന്റെ ദൈവമായി യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, നിൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അവനവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു, നീ ചെന്ന അമാലേക്കരായ പാതകളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവയെ അയച്ച വഴിക്ക് പോയി അമാലേക്കർ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു അമാലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബദാർത്ഥ വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്ന് നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും അനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തല്ലിക്കളഞ്ഞുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കിൽ ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവനവന്റെ നിലയങ്കിയുടെ വിളമ്പ് പിടിച്ച് വലിച്ചു അത് കീറിപ്പോയി. ശമുവേൽ അവനോട്, യഹോവയും ഇസ്രായേലിന്റെ രാജ്യത്തും നിങ്ങളിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാർക്ക് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഹോസ് വളരെയില്ല, അനുവദിക്കുകയില്ല, അനുവദിപ്പാനും മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുൻപാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശമുവേൽ ശൗലിന്റെ പിന്നാലെ ചെന്നു, ശൗൽ യഹോവയെ നമസ്കരിച്ചു. അനന്തരം ശമുവേൽ, അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷവാദത്തോടെ അവന്റെ അടുക്കൽ വന്നു. അർമ്മീ നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകുമെന്ന് ശമുവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. പിന്നെ ശമുവേൽ രാമയിലേക്ക് പോയി. ശൗലും ശൗലിന്റെ ഗിബെയയിൽ അരമനയിലേക്ക് പോയി. ശമുവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമുവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത് കൊണ്ട് അനുഗമിച്ചു. അനന്തരം യഹോവ ശമുവേലിനോട്, 16-ാം അധ്യായം, അനന്തരം യഹോവ ശമുവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളെ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമുവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗലിനെ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാറെ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് എന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി തൽക്ഷണം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമുവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവരുടെ അരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. ഇതിന് വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുൻപാകെ അവരെ അഭിഷേകം ചെയ്ത എന്ന് പറഞ്ഞു. യഹോവ ശമുവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഞാൻ അവനെ തല്ലിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. പിന്നെ ഇശായി അബീനാദാബിനെ വിളിച്ചു. ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ അവൻ, യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇശായി ശമ്മയെയും വരുത്തി. ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമുവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമുവേൽ ചോദിച്ചതിന്, അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആളുകളെ മേയ്ക്കാവുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ഇശായിയോട്, ആളെ ശവനെ വരുത്തുക, അവൻ വന്നിട്ടില്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചു അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക ഇവൻ തന്നെയാവുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമുവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമുവേൽ എഴുന്നേറ്റ് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമുവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ചൊരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ വൃത്തന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ. ആയാ കിന്നര വായനയിൽ പുണ്യഗുണനായ ഒരുത്തനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ ദൈവത്തിങ്കൽ നിന്ന ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് വേഗം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. തന്റെ വൃത്തന്മാരോട്, കിന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ചു കൊണ്ടുവരികയെന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിലൊരുത്തൻ ബേത്ലഹേമനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും ആചാര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാറെ ശൗൽ ഇശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടുകൂടെ ഇരിക്കുന്ന അവന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണം എന്ന് പറയിച്ചു. ഇശായി ഒരു കരുതയെ വരുത്തി അതിന്റെ പുറത്ത് അല്പം ഒരു കുട്ടി വീഞ്ഞ്, ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്നു. അവൻ പിൻപാകെ നിന്ന് അവന് അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ അഹിതഭാവകനായി തീർന്നു. അയാൾ ശൗൽ ഇഷായിയുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിന്റെ വക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടു മാറും. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം. യഹോവ തന്റെ അഭിഷിക്തനായ കോരെശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതിയിലെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ കഴിക്കേണ്ടതിനും കറുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻകായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരിപ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. പിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രയേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായി യാക്കോബ് നിമിത്തവും എന്റെ പ്രസനായ ഇസ്രയേൽ നിമിത്തവും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കാതെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാനല്ലാതെ വേറെ ദൈവവുമില്ല. നീ എന്നെ അറിയാതെ ഇരിക്കേണ്ടതിന് ഞാൻ നിന്റെ അറ മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിലും അസ്തമാനത്തിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടത് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയാൽ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ, രക്ഷപ്പെടേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയാൽ ഞാൻ ഇത് അത് സൃഷ്ടിച്ചിരിക്കുന്നു. നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്ക തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവൻ അയ്യോ കഷ്ടം. മണിയുന്നവനോടും കളിമണി നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈ ഇല്ല എന്നും പറയുമോ? അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്തെന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്തെന്നും പറയുന്നവൻ അയ്യോ കഷ്ടം. ഇസ്രയേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചതിനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പരിപാലനതിനെ കുറിച്ച് എന്നോട് ചോദിപ്പിയും, എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പിയും. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിന്റെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവന്റെ പ്രജകളെയൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എന്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എന്റെ പ്രവാസികളെ വീണ്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മിസ്രയീമിന്റെ അധ്വാനബലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘായന്മാരായ സെബായും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാലെ നടക്കും. ചങ്ങലേറ്റവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി, നിന്റെ മധ്യ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും. ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായല്ലോവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവരെല്ലാവരും ലജിച്ച് അമ്പരന്നു പോകും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരത്തിലാകും. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല, അമ്പരന്നു പോവുകയുമില്ല. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനും ഇല്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പിക്കാനല്ല കൽപ്പിച്ചിരിക്കുന്നത്. യഹോവയെ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളവ പ്രസ്താവിക്കുന്നു. നിങ്ങൾ കൂടി വരുവീൻ, ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ചു അടുത്തു വരുവീൻ. വിഗ്രഹമായ ഒരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാതെ ദേവനോട് കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ടതിനെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആര്? യഹോവയായി ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല. സകലഭൂസീമ വാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ടെന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. യഹോവയിൽ ഇസ്രായേൽ സന്തതി എല്ലാം നീതീകരിക്കപ്പെട്ട് പോകും. 46-ാം അധ്യായം. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലിയുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എഴുതിക്കൊണ്ട് നടക്കുന്ന ഒരു ചുമട് തകർന്ന മൃഗങ്ങൾക്ക് ഭാരവും അയി ചേർന്നിരിക്കുന്നു. അവ കുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു. ഭാരം ഒഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ചെറുപ്പം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അവർ സഞ്ചിയിൽ നിന്ന് പുണ്ണി കുടഞ്ഞിടുന്നു, തുലാസിൽ വെള്ളി തൂക്കുന്നു, തത്താനെ കൂലിക്ക് വെക്കുന്നു. അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അവർ അതിനെ തൂളിലിരുത്തുകൊണ്ട് പോയി അതിന്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തന്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. ഇത് ഓർത്ത് സ്ഥിരത കാണിക്കുകയും രോഗികളെ ഇത് മനസ്സിലാക്കുകയും പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊടുക്കുകയും ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്കിൽ നിന്ന് ഒരു റാഞ്ചല പക്ഷേ ദൂരദേശത്തു നിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എന്റെ വാക്ക് കേൾപ്പീൻ. ഞാൻ നീതിയെ അടുത്ത് വരുത്തിയിരിക്കുന്നു, അത് ദൂരമായിരിക്കുന്നില്ല. എന്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എന്റെ മഹത്വവും നൽകും. 47. ബാബേൽപുത്രിയായ കന്യകയെ ഇറങ്ങി പൊടിയിലിരിക്ക. കൽദേവപുത്രി സിംഹാസനം കൂടാതെ നിവർന്നി നിലത്തിരിക്ക. നിന്നെ ഇനിയെ തന്നുകി എന്നും സുഖഭോഗി എന്നും വിളിക്കയില്ല. തിരികല്ലെടുത്ത് മാവ് പൊടിക്ക. നിന്റെ മൂടുപടം നീക്കുക. വസ്ത്രാന്തമെടുത്ത് കുത്തി തുടമറയ്ക്കാതെ നദികളെ കടക്ക. നിന്റെ നഗ്നത അനാവൃതമാകും, നിന്റെ നാളിടം കാണും. ഞാനൊരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതിവാദം നടത്തും. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന്റെ പ്രസിദ്ധ എന്നാകുന്നവന്റെ നാമം. കൽദേവപുത്രിയിൽ ഇണ്ടാതെ ഇരിക്കുക, ഇത്തത്ത് പോകാം. നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കയില്ല. ഞാൻ എന്റെ ജനത്തോട് ക്രുദ്ധിച്ചു, എന്റെ അവകാശത്തെ അശുദ്ധമാക്കി. അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമുള്ള മുഖം വെച്ചിരിക്കുന്നു. ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കുമെന്ന് നീ പറഞ്ഞു. അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. ആകയാൽ ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല. ഞാൻ വിധവയായിരിക്കയില്ല, ഉത്തരനഷ്ടം അറിയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിയും നിർഭയവാസിയും ആയുള്ളവളെ ഇത് കേൾക്കാം. ഉത്തരനഷ്ടം, വൈരോഗ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നു എങ്കിലും നിന്റെ ആവിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിർഭയായി ഭവിക്കാതിരിക്കയില്ല. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരും ഇല്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അതുകൊണ്ട് മന്ത്രവാദത്താൽ ജീവിക്കാൻ കഴിയാതെ നിന്റെ മേൽ വരും. നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് വരും, നിനക്ക് ഭവിക്കും. നീ അറിയാതെ നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും. നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്ത നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ തിരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക. പക്ഷേ ഫലിക്കും, പക്ഷേ നീ പേടിക്കും. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വരഞ്ഞിരിക്കുന്നു. ജ്യോതിഷ്കാരൻ നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. ഇതാ അവർ അവൾ അവർ താഴെ പോലെയായി തീക്കിരയാകും. അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കയില്ല. അത് കുളിർ മാറ്റുവാൻ തക്ക കനലും കായ്വാൻ തക്ക തീയും അല്ല ഇനിയാകും നീ അധ്വാനിച്ചിരിക്കുന്നത്. നിന്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തൻ താൻ താന്റെ ദിക്കിലേക്ക് അലഞ്ഞു പോവും. ആരും നിന്നെ രക്ഷിക്കുന്നില്ല ബാധിക്കുന്നവർ. ഒന്ന് കൊരിന്ത്യർ 13:7. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനങ്ങളുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ഈർഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാത്ത സത്യത്തെ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോത് നീങ്ങിപ്പോകും, ഭാഷാപരമോത് നിന്നുപോകും, ജ്ഞാനമോത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണമായത് വരുമ്പോഴും അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോലെ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയെ കടമുടിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുന്നു കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇതിൽ വലിയതോ സ്നേഹം തന്നെ ബാധിക്കുന്നു. രണ്ടു കുരിന്തർ 5. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവൻ അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കൈക്കെട്ടിടം ഞങ്ങളുടെ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ നിങ്ങളുടെ പാത്രം അത് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനെല്ലാം മത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ധാരപ്പെട്ട് ഞരങ്ങുന്നു. ഇതിനായി ഞങ്ങളെ ഒരിക്കലും ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയല്ല വിശ്വാസ തലത്തിലെ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ ഉപദേശിക്കുന്നു, പ്രസാദിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെള്ളിപ്പെടേണ്ടതാകുന്നു. ബാധിക്കുന്നവർ സങ്കീർത്തനങ്ങൾ 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവൻ പ്രശംസിക്കുന്നു, എളിയവർ കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചെന്ന നിറത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലി എന്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചു. യഹോവയുടെ ജീവൻ അവന്റെ പുത്രന്മാരുടെ ചുറ്റും വാഴമെറിഞ്ഞ് അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസ്തുഭങ്ങൾ വിലയിട്ടാതെ വിശകരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെയ്തു തരികയും യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതും ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും കാര്യം പറയാതെ നിന്റെ അവരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തികളുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസത്യമാകുന്നു, അത് എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥിരതയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോവുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പതിക്കുന്ന ഒരു ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടും കൊള്ളുന്നു. അവനെ ശരണമാക്കുന്ന ഒരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. സങ്കീർത്തനം 100-ാം അധ്യായം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഏർപ്പെടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സൈന്യത്തോടെ അവന്റെ സമൃദ്ധി വരികയും യഹോവ തന്നെ ദൈവമെന്ന് അറിയുകയും അവൻ നമ്മെ ഉണ്ടാക്കിയെന്ന അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറയായി ഇരിക്കുന്നു. 103-ാം സങ്കീർത്തനം. എന്നെ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവും അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്നെ യഹോവയെ വാഴ്ത്തുക, അവന്റെ വികാരം ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നഷ്ടത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കണം. അവൻ നിന്റെ വായ്ക്ക് നന്നോണം തൃപ്തി വരുത്തുന്നു. യഹോവാ സകലപിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയും തന്റെ പ്രവർത്തനങ്ങളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവാ കരുണയും കൃപയും നിറഞ്ഞവനായിരുന്നു. ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും വർഷിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുന്നില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ജനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, അതിലെ പൂപോലെ അവൻ പൂക്കുന്നു. താഴത്ത് നിന്ന് അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു. അവന്റെ സ്ഥലം പിന്നെ അവനെ അറിയുന്നില്ല. യഹോവയുടെ ദയോ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആനന്ദിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സ്വർഗത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരിലൊരു യഹോവയെ വാഴ്ത്തുകയും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആധിപത്യത്തിലെ സകല സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളെ യഹോവയെ വാഴ്ത്തുകയും എന്നെ യഹോവയെ വാഴ്ത്തുക. യഹോവയെ സ്തുതിപ്പിക്കുന്നതിനെ സ്തുതിമുക്കി യോഗ്യമാകുന്നു. ബാരക്കുമാർ.
നമുക്ക് നമസ്കരിക്കാം. ബാരക്കുമാർ. പിതാവിനും പുത്രനും വിശുദ്ധാലോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യതിരുനാമ മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകളിൽ കൂടി നമ്മൾ തുടക്കം കുറിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ദിവസം, പ്രത്യേകിച്ച് പുനരുത്ഥാനത്തിന്റെ ആ സത്യത്തിന് സാക്ഷിയായിക്കൊണ്ട് ആ യാഥാർത്ഥ്യത്തെ ആരാധനയിലും ആഘോഷങ്ങളിലും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സത്യത്തോട് ചേർന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ബുധനാഴ്ചയുടെ പ്രഭാതം കണ്ടുകൊണ്ട് അനുനിമിഷം പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയോടെ നമ്മളെ നയിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ചുരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ നയിക്കുന്ന അഭിയന്യ ഭദ്രാശ്രമ അത്ര പോലത്തെ വളരെ ആദരവോടെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാൽ അന്യ മാമൻ കോറസ്കോപ്പാച്ചൻ, അന്യ വി സി വർഗീസ് കോറപ്പിസ്കോപ്പാച്ചൻ, അന്യ സക്കറിയ റമ്പാച്ചൻ, ഐസക് വി പ്രകാശൻ, അമ്പാൻ വർഗീസ് അച്ഛൻ, ദൂരം ചാരിയും സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട വന്നിയ ബാബു അച്ഛൻ, അച്ഛൻ എന്നോടൊപ്പമുണ്ട്. സെന്റ് തോമസ് കത്തീഡ്രലില് എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെയും ബ്ലസ്തോടൊപ്പം സ്വാഗതം ചെയ്യുന്നു. പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായി ദൂരം ചാരിയാമെന്ന് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ ഒരു പരിചിതമായ ഒരു പഴയ ഗീതം 251-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധി സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 281-ാമത്തെ ഗീതം. മാൻ നീർത്തോടിനായി ദാഹിച്ച് കാംക്ഷിക്കും പോലവേ എന്നെ ആത്മാവിൻ ദാഹവും നിനക്കായി എൻ ദൈവമേ. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഗീതമാണ്, നമുക്കത് ദൈവം ബാ സമർപ്പിക്കാം. മാൻ നീർത്തോടിനായി ദാഹിച്ചു കാംക്ഷിക്കും പോലവേ എന്നാത്മാവിൻ ദാഹവും നിനക്കായി എൻ ദൈവമേ. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാത്തും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. ജീവിക്കും ദൈവത്തിനാ ദാഹിക്കുന്നൻ വനമേ, ജീവിക്കും ദൈവത്തിനാ ദാഹിക്കുമൻ മനമേ. ദേവാ നിൻ സന്നിധിയിൽ നിന്നിടാൻ ആത്മാവ് വാഞ്ചിക്കുന്നു. ദേവാ നിൻ സന്നിധിയിൽ നിന്നിടാൻ ആത്മാവ് വാഞ്ചിക്കുന്നു. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. ആത്മാവേ ഉള്ളവരിൽ ഖേദത്താൽ ഞരങ്ങുന്നുവോ? ആത്മാവേ ഉള്ളവരിൽ ഖേദത്താൽ ഞരങ്ങുന്നുവോ? അവൻ നിന്റെ ക്ഷയുമേ, നിന്നുടെ മുഖപ്രകാശവുമേ. അവൻ നിന്റെ ക്ഷയുമേ, നിന്നുടെ മുഖപ്രകാശവുമേ. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. യോർദാൻ തലങ്ങളിലും ഹർമ്മോൻ മലകളിലും, യോർദാൻ പാലങ്ങളിലും ഹർമ്മോൻ മലകളിലും, എല്ലാ ഇടങ്ങളിലും നിന്നെ നിരന്തരമോർത്തിടുമേ. എല്ലാ ഇടങ്ങളിലും നിന്നെ നിരന്തരമോർത്തിടുമേ. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. മാൻ നീർത്തോടിനായി ദാഹിച്ചു കാംക്ഷിക്കും പോലവേ എന്നാത്മാവിൻ ദാഹവും നിനക്കായി എൻ ദൈവമേ. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയുമെന്നും നീ കാക്കും.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായത് എന്നും വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, കരുണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂയിലുവാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ നിന്നോട്ടോ ഞങ്ങളെ രക്ഷപ്പെടണമേ, എന്തുകൊണ്ടെന്നാ രാജ്യവിശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എന്റെ വീട്ടിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യേ മർത്തോറിയമ്മേ തമ്പ്രാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ.
മറിക്കുമോർ എന്റെ കർത്താവേ, ദുഃഖങ്ങളുടെ കാലത്ത് നീനിക്ക് ആശ്വാസവും അപകടകാലത്ത് നടത്തുപകാരനും ആയിരിക്കണമേ. എന്റെ ആത്മാവിന്റെ രോഗത്തെയും അതിന്റെ ഔഷധം നിന്റെ തൃക്കൈകളിൽ ഇരിക്കുന്നു എന്നുള്ളതിനെയും നിനക്കറിയാമല്ലോ. തങ്ങൾ തലമുറകൾക്ക് കണ്ണാടിയായിട്ടുള്ള പുണ്യവാന്മാർ ഏതിനാൾ തങ്ങളെ തന്നെ കണ്ടിരിക്കുന്നുവോ? ആ നീതിയുടെ സൂര്യനായല്ലോവേ, എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചുള്ള അറിവിന്റെ വാതിൽ തുറക്കണമേ. തങ്ങളുടെ പ്രത്യേക നടപടികളാൽ നിന്നെ പ്രസാദിപ്പിച്ചവരായ ഞങ്ങളുടെ പൂർവീക പിതാക്കന്മാർ ചെന്നു ചേർന്നിരിക്കുന്ന ആ നിർമ്മല ഭവനങ്ങളിൽ ചെന്നു ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കൂതാശകളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്നെ കുറിച്ചുള്ള അറിവാൻ ഞങ്ങളുടെ കണ്ണുകളിൽ പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവും ദൈവമേ, എന്നേക്കുന്നതിനുള്ള ആശ്രയം എന്നെ ഉത്പാദിപ്പിക്കുകയും ചെയ്യണമേ. പക്ഷോ സ്വാൻമീൻ ആമീൻ. ബാറയ്ക്കുമോർ
പാർക്കുമോ സുഹൃത്ത് പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാരണത്തിന് ശേഷമുള്ള അനുഗ്രഹീതമായ ദിനങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു. നമുക്കറിയാമല്ലോ പുനരുദ്ധാനം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഒരു പ്രതീക്ഷയും പ്രത്യാശയും അത് വാക്യാതീതമാണ്. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ പ്രതീക്ഷയുടെ നല്ല സ്വരവും പ്രത്യാശയും ലഭ്യമായത് നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാന പെരുന്നാളിൽ കൂടിയാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ ലോകം പല രൂപത്തിലും ഭാവത്തിലും നമ്മളെ ഭയപ്പെടുത്തുന്ന രോഗമാണെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അത് മനുഷ്യരിൽ കൂടി നമ്മൾക്കുണ്ടാകുന്ന ഭയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ലോകം സമ്മാനിക്കുന്ന അല്ലാത്ത രോഗങ്ങളോ മറ്റ് പ്രലോഭനങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന അവസ്ഥകളാകാം. നമ്മുടെ കർത്താവ് യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ പരാജയപ്പെടുത്തി ജയിച്ച നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ഒപ്പം ഉള്ളപ്പോൾ നമുക്കുണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് നാലാം സങ്കീർത്തനം നമ്മളിങ്ങനെ മൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. പക്ഷേ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ലോകം മുഴുവൻ അത് പിശാചാണെങ്കിലും മനുഷ്യനാണെങ്കിലും എന്റെ ജീവിത അവസ്ഥയ്ക്ക് ചില വിധി എഴുതുമ്പോൾ ആ മനുഷ്യന്റെ വിധിയെ പൊളിച്ച് മാറ്റിക്കൊണ്ട് പ്രതീക്ഷയുടെയും ലോകം അത്ഭുതം കൂറുന്ന അനന്ത സാധ്യതകളെയൊക്കെ തലങ്ങളിൽ എന്നെ നയിക്കുന്നതിന് പിന്നിൽ ഒരു ദൈവിക സംരക്ഷണമുണ്ട്, ഒരു ദൈവിക നടത്തിപ്പുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ദൈവിക നടത്തിപ്പ് നമ്മുടെ ഉള്ളിൽ സാധ്യമാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ആ ദൈവികമായ ബന്ധത്തിൽ ക്രമപ്പെടുത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ദൈവത്തെ അറിയുന്ന ഒരു തലമുറയായി വളർന്നു വരുന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും ഏറ്റവും വലിയ ഭാഗ്യവും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഓരോ ആരാധനകളും പ്രാർത്ഥനകളും ഇതുപോലുള്ള ആത്മീയ കൂട്ടായ്മയൊക്കെ ആ ഒരു ബോധങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളെ ഉണർത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ചിന്തിച്ച് ഈ ലോകത്തിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു മെത്രാപ്പോലിത്തായുടെ ഓർമ്മയാണ് 12-ാം തീയതി ഞങ്ങളൊക്കെ ഗുരുനാഥനായിട്ട് കാണുന്ന അഭിയന്നയ ഗീവർഗീസ് മാർ ഇവാനേസ് മെത്രാപ്പോലിത്തയുടെ. ഒരുപക്ഷെ നമ്മുടെ ഭദ്രാശ്രമ മെത്രാപ്പോലിത്തയ്ക്കും ഏറ്റവും കൂടുതൽ വാഴ്ത്തി പാടാനുള്ള ഒരു പിതാവ് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെയും ഗുരുനാഥനായിരിക്കുന്ന മൺമറഞ്ഞുപോയ ഇവാനേസ് ത്രിവേണി. ശരിക്കും അദ്ദേഹം താമസിച്ചിരുന്ന ഒരു സ്ഥലം ഫലപുഷ്ടിയല്ലാത്ത ഒരു മുട്ടക്കുന്നായിരുന്നു. ആ കുന്നിനെ ഏറ്റവും ഫലപുഷ്ടിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയതുപോലാണ് അദ്ദേഹത്തിന്റെ ജീവിതവും. ഒരുപക്ഷെ ആത്മീകമായി വലിയ വളർച്ചയൊന്നുമില്ലാത്ത പല മനുഷ്യരിലും ആ പിതാവിന്റെ സാന്നിധ്യം ഒരുപാട് തലടതിമയുള്ള അല്ലെങ്കിൽ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിട്ട് മാറ്റപ്പെടുവാൻ ഇടയായതിന്റെ പിന്നിൽ ഈ പിതാവിന്റെ സാന്നിധ്യവും സംസർഗവും ഒക്കെ പലർക്കും എടുത്തു പറയാൻ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായി ജീവിച്ച ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ആ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ലഭ്യമായിട്ടുള്ള ആത്മീയ അറിവുകളും ആ സാന്നിധ്യത്തിൽ നിന്നുപോലും ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും ആഴമായ അറിവുകളും ഒക്കെ വാക്കുകൾക്ക് അതീതമാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും വലുത് പ്രാർത്ഥനയാണെന്നും എന്നൊക്കെ ജീവിത അനുഭവങ്ങളിൽ കൂടി ജീവിതത്തിൽ അവസാന ശ്വാസം വരെ ആ സത്യത്തെ നിറവോട് സാക്ഷീകരിച്ച ശരീരം തന്റെ രോഗം കൊണ്ട് ഓരോ അവയവങ്ങളും ശോഷിക്കപ്പെടും, അദ്ദേഹത്തിന്റെ ആത്മാവ് വളരെ ദൃഢമായിരുന്നു എന്നുള്ളതാണ് അവസാന ശ്വാസം വരെയും അദ്ദേഹത്തിന് ചുറ്റും പരിചരിച്ച ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവസാന ശ്വാസം വരെയും ആ ദൈവമഹത്വത്തെ ഏറ്റുപറയാൻ തക്കവണ്ണം അദ്ദേഹം കാണിച്ച ആത്മീയ മഹത്വം ഒക്കെ അതൊന്നും രണ്ടും ദിവസം കൊണ്ട് ലഭിച്ചതല്ല, അത് ജീവിതത്തിന്റെ ഒരു മുഴുവൻ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതിൽ നിന്നുള്ള പ്രതിഫലനമാണ്. അപ്പൊ ഇതുപോലുള്ള പിതാക്കന്മാരെ ഈ സഭയ്ക്ക് ദൈവം നാജമായിട്ട് നൽകി എന്നുള്ളത് ഒരു പക്ഷേ നമുക്കെന്നും ദൈവത്തോട് കടപ്പാടുണ്ട്. ആ പിതാവിന്റെ ഓർമ്മ അനശ്വരമാകട്ടെ. ആ പിതാവിന്റെ മധ്യസ്ഥ നമുക്കെപ്പോഴും കാവലും കോട്ടയമായിരിക്കട്ടെ. ഇന്ന് ദൈവോധന സുഹൃത്ത് നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ബാബു അച്ഛൻ, അദ്ദേഹം തോമസ് ബാബു ജോർജ് അച്ഛൻ, ബാബു ജോർജ് അച്ഛനാണ്. അദ്ദേഹം വൈദിക സെമിനാറില് എന്റെ ഒരു വർഷം സീനിയറായിട്ട് പഠിച്ചതാണ്. പക്ഷെ എങ്കിൽ തന്നെ ഞാൻ വളരെ റെസ്പെക്ടോട് കാണുന്ന ഒരു അച്ഛനാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. പിന്നെ അതിന്റെ അച്ഛന് പേടിയുണ്ടായിരുന്നു എനിക്ക്, അങ്ങനെ പേടിപ്പിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇയറിലൊക്കെ വരുമ്പോഴും വളരെ വളരെ സ്നേഹത്തോട് സഹോദരിയെ സ്നേഹിക്കുകയും വഴി കാണിക്കുകയൊക്കെ ചെയ്ത അച്ഛനാണ്. അച്ഛനൊരു വിശ്വസിക്കാനായിട്ട് അമേരിക്കയിൽ വന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്. അച്ഛന് തിരക്കിട്ട ദിനങ്ങളിലും ഞാൻ ഈ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു മടിയും കൂടാതെ അച്ഛന് കൂശനിൽ തന്നെയാണ് ഇപ്പൊ അച്ഛൻ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛന് എനിക്ക് ഒരുമിച്ച് വിടുന്നു പള്ളിയിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് സംസാരിക്കുവാനും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാനും ഇടയായി. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ കൊല്ലം ഭദ്രാസനത്തിലെ വൈദികനാണ്. അതോടൊപ്പം തന്നെ ഭദ്രാസന കൌൺസിൽ മെമ്പറുമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. വിവിധ തലത്തില് അച്ഛന്റെ സാന്നിധ്യം കടമ്പനാട് വെല്ലുപള്ളിയിലൊക്കെ വികാരിയായിട്ടിരുന്നിട്ടുള്ള അച്ഛനാണ്. എല്ലാം വളരെ ഭംഗിയായിട്ടും ദൈവം കൊടുത്ത കഴിവുകളൊക്കെ നല്ല രീതിയിൽ അച്ഛനെ നിർവഹിക്കുന്നു. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഗീതം ദൈവോപാസന ഒപ്പിച്ചതിനു ശേഷം അച്ഛൻ ദൈവജന ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയാധികാരം ചെയ്തതിനാൽ മുന്നേ കാണതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പൊതുക്കടാമേ. ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ മൗനം ദേശിക്കാതെ സമാനത്തോടതു വാഴണമേ എൻ പാപത്തിൻ ബഹുലതയാൽ ൃഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാഗ്ദത്ത മകത്തിയതിൽ നൽവരമില്ലാത്തവനായ ഞാൻ കൃപയുള്ളോനേറുകായി വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻ ഗീതമെന്നെ കാണി തിരുവാചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
പ്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമേറിയ കുഞ്ഞുങ്ങളെ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു അവസരം ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് ഏറ്റവും പ്രിയപ്പെട്ട സാലിക്കൊറ്റമ്മ എന്നെ വിളിച്ച് ഈ ഒരു ആവശ്യം അറിയിച്ചു. ഞാൻ കൊച്ചമ്മയുടെ മുൻവികാരി എന്നുള്ള നിലയിൽ അതിൽ നിന്ന് പിൻപോട്ട് പോകാൻ സാധ്യമല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. സ്നേഹപൂർവ്വമുള്ള നിർബന്ധം ഞാൻ സന്തോഷത്തോടെ ശിരസ വഹിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ശരി, ഈ ലഭിച്ച അവസരത്തെ ദൈവസന്നിധിയിൽ വിനയപൂർവം സ്വീകരിക്കുക. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഒട്ടും തന്നെ പ്രസക്തിയില്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ പുനരുദ്ധാന പെരുന്നാളൊക്കെ കഴിഞ്ഞു. അതിന്റെ നിറവിൽ നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഒരു കാലഘട്ടം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കൂട്ടായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം അതിപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാണ്. മത്തായിയുടെ സുവിശേഷം 5-7 അധ്യായത്തിന്റെ പ്രത്യേകം നമുക്കറിയാം. പ്രത്യേക ഒരു ഹെഡിങ്ങിലാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗിരിപ്രഭാഷണ ഭാഗം എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. പൊതുവെ ഇതിനെപ്പറ്റി പണ്ഡിതന്മാരുടെയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭഗവത്ഗീത ഭാരതീയ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ ഏറ്റവും ഉയർത്തി കാണിക്കുന്ന ഒരു ഭാഗമാണത്. വേദപുസ്തകത്തിലെ ഭഗവത്ഗീത എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് ഗിരിപ്രഭാഷണമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗം എന്തുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ ഇടയായതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളുടെയൊക്കെ ചുറ്റുപാടുകളിൽ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളില് കോപം നമ്മളെ വല്ലാതെ പിടിച്ചമർത്തിയിട്ടുണ്ട്. അതിന്റെ പരിണിതപരമായിട്ട് ഒരുപാട് അനിഷ്ട സംഭവങ്ങളും നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തില്, നമ്മുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ ഈ കോപമെന്നുള്ള 2 അക്ഷരത്തിൽ ഒതുങ്ങുന്ന വാക്ക് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിൽ ഒരു പരിധിവരെയൊക്കെ നിയന്ത്രണം പാലിച്ചാൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇന്ന് കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ, ഒന്നുകിൽ ഭാര്യ ഇല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ രണ്ടുപേരും, ഒരു പരിധിവിട്ട കോപം പുറപ്പെടുവിക്കുമ്പോൾ ആ കുടുംബജീവിതം വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയും പണ്ടെങ്ങും നമ്മൾ കേട്ടുകിട്ടില്ലാത്തതായ അനുഭവത്തിൽ ഡിവോഴ്സിന്റെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുൻപ് സേവനം അനുഷ്ഠിച്ചതായ കൊല്ലം ഭദ്രാസനത്തിലെ ഒരു പള്ളിയാണ് മാധവശ്ശേരി ർത്തേവോദോസ് ഓർത്തഡോക്സ് ദേവാലയം. അതായത് കൊല്ലം ജില്ലയിലെ പുത്തൂരിന് സമീപമുള്ള പുത്തൂരിന്റെ ഒരു പ്രാന്തപ്രദേശമാണ്. താരം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ജൻബാബ ഒരു പ്രാവശ്യം അവിടെ പെരുന്നാളിനായിട്ട് വന്നു. അവിടുത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സഭാ കലണ്ടറിലെ വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളി ശനി ശനി ആണല്ലോ സഭാ കലണ്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർ അപ്രേം മാർ തേവോദോറോസ് തേവോദോറോസ് എന്നിവരുടെ പെരുന്നാള്, ആ പള്ളിയിലെ പെരുന്നാള് വലിയ നോമ്പിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. തിരുമേനി അവിടെ പ്രസംഗിക്കുമ്പോൾ അന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നത് ഒരു ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ്. തിരുമേനി പറഞ്ഞു, ഇന്ന് ഈ വർഷം തുടങ്ങിയിട്ട് ഏകദേശം 59 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ പുതിയ വർഷം ആരംഭിച്ചിട്ട്. പക്ഷെ ഞാന് 231 പുനർവിവാഹത്തിനുള്ള കൽപ്പന അപേക്ഷകൾ തീർപ്പാക്കി കൽപ്പനയാക്കിയെന്ന്. പണ്ട് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ ചുരുക്കമായിട്ട് മാത്രം കേട്ടിരുന്നതായ ഡിവോഴ്സിന്റെ എണ്ണം ഇങ്ങനെയാണ് കൂടി പോകുന്നത്. അതിന്റെ കാരണം നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിച്ചേക്കാനായിട്ട് സാധിച്ചാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കി കുടുംബ പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ സക്കറിയാമാർ അന്തോണിയോ സുരമേനി ഞങ്ങളെ കൊല്ലപ്പെട്ടാസിലെ വൈദിക മീറ്റിംഗിൽ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ ഇടവകയിലെ പ്രശ്നത്തിന്റെ പിന്നിൽ വൈദികർ ചിലപ്പോഴെങ്കിലും വായി വെള്ളവും കൊള്ളണം, ചെവിയിൽ പഞ്ഞിയും വെക്കണമെന്ന്. കാരണം കേൾക്കുന്നതിനൊക്കെ കോപത്തോടെ തൽക്ഷണം മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ എന്ന് ആരെങ്കിലും കരുതിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് അതായത് സംയമനം പാലിക്കണം, കോപം അടക്കണം എന്നുള്ളതാണ് തിരുമേനി ആ വാക്കിനോട് ഉദ്ദേശിച്ചത്. ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്തതെന്നുള്ളതല്ല, വാക്കുകൾ നിയന്ത്രിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. കോപം നമ്മളിൽ അങ്കുരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ വാക്കുകൾ, ആരുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നതായ. അതുകൊണ്ട് അഭിയന്തിനായ ഏലിയാ സിനിമേനയുടെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ, കത്തിക്കുത്തുകൊണ്ട് കുത്തേറ്റാൽ കുത്തിക്കെട്ട് 3-ോ 4-ോ ദിവസം കഴിയുമ്പോൾ ഇളക്കാം. പക്ഷെ അത് കുത്തുവാക്കുകൾ കൊണ്ടായാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് വാക്കുകൾ കോപത്തിന്റെ പരിണിത ഫലമാണോ വാക്കുകൾ നമ്മുടെ നാവിൽ ഉരുവാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. രണ്ടാമത്, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഹാവേലിന്റെ കൊലപാതകം. അസൂയ മൂത്ത് കോപമുണ്ടായി, കോപത്തിൽ നിന്ന് അത് കൊലപാതകത്തിൽ അവസാനിച്ചു എന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കോപം അവിടെ അടങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് പിന്നീട് ഒരുപാട് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഉണ്ടാകും, അതിന്റെ പ്രോഡക്ട്സും ഒരുപാടുണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് കർത്താവ് വളരെ ശക്തമായ ഉപദേശമാണ് തരുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന്. ഈ അടുത്ത സമയത്ത് ഒരു വിവാഹമോചനത്തിന് ഏകദേശം വിവാഹമോചനത്തിന്റെ വക്കിലെത്തി ഒരു ഭാര്യ ഭർത്താക്കന്മാര് വന്ന് കാണാനായിട്ടിടയായി. കാരണങ്ങൾ അന്വേഷിച്ചു വന്നപ്പോഴ് ഭാര്യയാണ് ഭർത്താവിനേക്കാൾ കോപത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഭർത്താവ് ഒരു നാട്ടും പ്രദേശത്ത് ജനിച്ചു വളർന്ന ആ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു മനുഷ്യനാണ്. ഭാര്യയാകട്ടെ ബോംബെയിലെ ആ സംസ്കാരത്തിൽ ജനിച്ച് വളർന്ന ആ സംസ്കാരത്തിൽ വളർന്നു പോയി, ഇവർക്ക് തങ്ങളിൽ പൊരുത്തപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതിനൊരു ഉദാഹരണം പറഞ്ഞത് ഭാര്യയുടെ പരാതി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ എപ്പോഴും എന്നെ എടി എന്നാ വിളിക്കുന്നത്. അത് അവൾക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഭർത്താവിനോട് ചോദിച്ചപ്പം അയാൾ പറഞ്ഞത് എന്റെ അച്ഛ, ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ എന്റെ അമ്മയെ എന്റെ അപ്പൻ വിളിക്കുന്നത് എടി എന്നാണ്. അതിന്റെ കാരണം ഈ എടി എന്നുള്ള വിളിയിൽ എന്റെ അമ്മ ഒരു വലിയ സുരക്ഷിതത്വം കണ്ടിരുന്നു. എന്റെ അപ്പൻ ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരന്, അദ്ദേഹം ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തെ മലഞ്ചരക്ക് കൊണ്ട് ദൂരപ്രദേശത്തെ കൊച്ചിയിലോ ആലപ്പുഴയോ ഒക്കെ അതിന്റെ വിൽപ്പനയ്ക്കായിട്ട് പോകും, തിരിച്ചു വരും. അപ്പൻ ആ ഭവനം ഉൾക്കൊള്ളുന്നതായ പുരയിടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എടിയെ ഒന്ന് നീട്ടി വിളിക്കും. ഒരുപക്ഷെ അടുക്കളയിൽ കടുപൊട്ടിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ഈ അമ്മ അത് ഇട്ടിട്ട് ഈ വാക്ക് കേട്ടുകൊണ്ട് ഓടിച്ചെല്ലും. അപ്പം ഈ അമ്മ അപ്പോ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അപ്പന്റെ ഈ വിളിയാണ് എന്നോ ഈ എനിക്ക് വലിയൊരു സുരക്ഷിതത്വം നൽകുന്നതെന്ന്. അപ്പം പറഞ്ഞത് ഈ മണോ ഈ വരൻ, അതായത് ഈ ബ്രൈഡും, അയാൾ തെറ്റം ചെയ്തിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, ഈ പെങ്കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റം ചെയ്തിട്ടില്ല. രണ്ടുപേരും രണ്ട് പശ്ചാത്തലത്തിലും രണ്ട് സംസ്കാരത്തിലും വളർന്നു വന്നതുകൊണ്ട് രണ്ടുപേർക്കും ഒരു പിടിവാശിയുണ്ട്. ഈ ചെറുക്കൻ വിചാരിക്കുന്നത് ഞാൻ വളർന്നു വന്ന പശ്ചാത്തലത്തോട് യോജിച്ച് അവളും വരണമെന്നാണ്. അവള് വേറൊരു തരത്തിലാണ് ചിന്തിക്കുന്നത്. ഇവിടെ അവസാനം അത് ഡിവോഴ്സ് പര്യവസാനിച്ചു. ഞാൻ പറഞ്ഞു വന്നത് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ഡിവോഴ്സിന്റെ വക്കിലെത്തുന്നതിന്റെ മുഖ്യ കാരണം ഒരു വിട്ടുവീഴ്ചയോടുകൂടെ പരസ്പരം സഹായിക്കാനോ സഹകരിക്കാനോ സാധിക്കുന്നില്ല. ഈ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ളതായ ചിന്തയോടുകൂടെ കുടുംബജീവിതത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. പ്രത്യേകിച്ച് ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. ഈ പ്രയാസങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പം പരസ്പരം പോരടിക്കുന്ന ഒരു അനുഭവമുണ്ട്. പോരടിച്ച കുടുംബജീവിതം മുമ്പോട്ട് പോവുമോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് പണ്ടത്തെ കാളവണ്ടിക്ക് തുല്യമാണ്. ഞാൻ പറയുന്ന ഒരു ബുള്ളക്കാറ്റ്, ഈ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു വാഹനം കണ്ടിട്ടില്ല. പഴയ തലമുറ നാട്ടുപ്രദേശത്ത് ജീവിച്ചിരുന്നവർക്കൊക്കെ അറിയാം ഈ ബുള്ളക്കാറ്റിനെ പറ്റി, അതായത് കാളവണ്ടിയെ പറ്റി. ഈ കാളവണ്ടിക്ക് രണ്ട് കാളയുണ്ട്, അതിന് രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നുകമുണ്ട്, അതിന്റെ ഇരിക്കയിൽ ഒരു മനുഷ്യനുമുണ്ട്. ഈ വണ്ടിയും രണ്ട് കാളന്മാരും ഈ മനുഷ്യനും കൂടെ യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏത് കയറ്റവും ഏതിറക്കവും സുഗമമായി ഇറങ്ങിപ്പോകുന്നത്. എത്ര ഭാരം കയറ്റി വെച്ചാലും ഇത് സുഗമമായിട്ട് മുമ്പോട്ട് പോകും. ഇതുപോലെയാ കുടുംബജീവിതം. അതായത് ഈ അതിൽ ഒരു കാള കള്ളക്കാളയും നമുക്ക് നാമകരണം ചെയ്താൽ അവിടെ നിൽക്കുകയും മറ്റേ കാളെ മുൻപോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ ഈ വണ്ടി അവിടെ തന്നെ നിൽക്കണമെന്ന് കറങ്ങത്തേ ഉള്ളൂ. ഒരാൾക്ക് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകത്തില്ല. അതുപോലെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോഴേ തോളോട് തോൾ ചേർന്ന് ഈ ഭാരങ്ങൾ വഹിച്ച് മുൻപോട്ട് പോകേണ്ടതിന് പകരം പ്രത്യേകിച്ച് വേറൊന്നും കാര്യങ്ങളുണ്ട്, അതിന്റെ ഇരിക്കയിൽ ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യന്റെ ഗൈഡൻസ് ഈ വണ്ടി നേരായ പാതയിൽ ചരിക്കുന്നതിനേറെ നിർണായകമാണ്. അതായത് ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് പരസ്പര ഭാരങ്ങളെ ചുമന്ന് മുൻപോട്ട് പോയാൽ കുടുംബജീവിതം മുമ്പോട്ട് പോകും. ഇത് കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ ഞാൻ ഉദാഹരണം പറഞ്ഞെങ്കിൽ പോലും കുടുംബജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ന് സാമൂഹ്യ മേഖലകളിലും രാജ്യങ്ങൾ തമ്മിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എവിടെയൊക്കെയാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. സ്വന്തം സഹോദരൻ സഹോദരനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് വളരെ ശക്തമായ ഒരു താക്കീതാണ് നമുക്ക് തരുന്നത്. മത്തായിയുടെ സുവിശേഷം 5:22 ഞാനോ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്ന്. എന്നാൽ രണ്ടാമത്തെ കാര്യം, നമ്മളെ ഈ കാര്യം കേൾക്കുമ്പോഴോ അല്ലെ ഈ വാക്യം വായിക്കുമ്പോഴോ ചിന്തിപ്പിക്കും, ദൈവം പലപ്പോഴും കോപിച്ചിട്ടില്ലേ? ദൈവം പലപ്പോഴും കോപിച്ചതായിട്ടും പ്രതികാരം ചെയ്തതുമായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേലിന്മേൽ മനുഷ്യ സംഹാരം നടത്തിയിട്ടുണ്ട്. മോശയ്ക്കെതിരായ പിറുപിറുപ്പുണ്ടായപ്പോൾ അവരോട് കോപിക്കുന്നുണ്ട്. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയപ്പോൾ അവരോട് കോപിക്കുന്നുണ്ട്. വിജാതീയ ആചാരങ്ങൾക്ക് അവര് വിധേയപ്പെട്ടു പോയപ്പോൾ പലപ്പോഴും അവരോട് കോപിക്കുന്നുണ്ട്. അതായത് ധാർമ്മിക മൂല്യങ്ങൾ, മൂല്യച്യുതി ഉണ്ടാകുന്നതെന്ന് കാണുമ്പോൾ കോപിക്കുന്നുണ്ട്. പക്ഷെ കോപിക്കുന്നെങ്കിലും ഒരു സംരക്ഷണത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ കരം കൂടെ മറുസൈഡില് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോയത്. അത് കർത്താവിന്റെ സമയത്തും വിശുദ്ധ മത്തായിയുടെ മാർക്കോസിന്റെ സുവിശേഷം 3-ാം വാക്യത്തില് പരീശന്മാരുടെ ഹൃദയകാഠിന്യത്തെ കണ്ടുകൊണ്ട് കർത്താവ് കോപിക്കുന്നതായിട്ടുണ്ട്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 2-ാം 15-ാം വാക്യം വായിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഒരു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നുണ്ട്. അവിടെയും കർത്താവ് വളരെ ശക്തമായിട്ട് കോപിക്കുന്നുണ്ട്. എന്തിനാ? ഈ ദേവാലയ ശുദ്ധീകരണം നടത്തണം. ഇന്ന് ഞാനും നിങ്ങളുമാകുന്ന ദേവാലയത്തിൽ വലിയൊരു ശുദ്ധീകരണം നടത്തണം. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കന്മാർ പലപ്പോഴും മക്കളോട് നേരെ കോപിക്കാറുണ്ട്. അത് മക്കളോട് വിരോധം ഉണ്ടായിട്ടല്ല, അവർ നഷ്ടപ്പെട്ടു പോകണോ നശിച്ചു പോകണോ എന്നുള്ള ചിന്തയിലുമല്ല, മറിച്ച് അവർ കുറെ കൂടെ നന്നാവണം, അവർ സ്വഭാവ ശുദ്ധിയുള്ളവരായി വളരണം. ആയതുകൊണ്ട് ഈ ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അന്ന് യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചു എങ്കിൽ ഇന്ന് ഞാനും നിങ്ങളുമാകുന്ന ദേവാലയങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണം. കാരണം ഇന്ന് അത്യാർത്തി, അതോടൊപ്പം അതിന് ഈ അഴിമതി, സ്വജനപക്ഷപാതം, അതോടൊപ്പം ധാർമ്മിക മൂല്യച്യുതി, ഇതുകൊണ്ടൊക്കെ മലീമസമായിരിക്കുന്ന നമ്മുടെ മനുഷ്യ ഹൃദയങ്ങൾ, അതിൽ നിന്ന് പലതിനെയും ഒന്ന് പുറത്താക്കണം. കർത്താവ് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആദ്യം ഇതിനെയൊക്കെ ഒന്ന് പുറത്താക്കി. അതുകൊണ്ട് ഇന്ന് നമ്മളോടും ആവശ്യപ്പെടുന്നത് ഈ കോപവും വൈരാഗ്യവും അസൂയവും നിഗളവും വഞ്ചനയും ചതിയും ഒക്കെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി ഞാനാകുന്ന ദേവാലയങ്ങളെ ഒന്ന് വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയെ സമർപ്പിക്കുന്ന സമർപ്പണ വസ്തുവാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, അതായത് അഷ്ടസൗഭാഗ്യങ്ങളെ പറ്റി പറയുമ്പോൾ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവിടെയും വീണ്ടും ഞാന് ഏലിയാ തിരുമേനിയുടെ ഒരു വാക്ക് കടമെടുക്കുക. തിരുമേനി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവത്തെ കാണാൻ ആര് പോണം? ദൈവത്തെ കാണാൻ ഞാൻ പോണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഞാനെന്ന ഭാവം ഇല്ലാതാകണം. അത് പോയെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് അവിടെ അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും എഫേസ് ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കോപിപ്പി പാപം ചെയ്യരുത്. ഈ കോപം പലപ്പോഴും പാപത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമത ഇന്ന് വരെയുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ വിലയിരുത്തിയാല് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നാട്ടിലെ ചില പള്ളിപ്പൊതി യോഗങ്ങൾ അത് പ്രിസൈഡ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഈ അച്ഛന്മാരേറെ ഭയക്കുന്നത് പരിശുദ്ധ ബാബായതിനോ ഇടവനത്രാപ്പാലിത്തമാരെയോ ഒന്നുമല്ല. അവരോടൊക്കെ ബഹുമാനവും ഏറെ ആദരവും ഭക്തിയും വിധേയത്വം ഒക്കെ ഒത്തിരിയുണ്ട്. എന്നാൽ അവരോടൊക്കെ ഭയക്കുന്നതിനേക്കാൾ അധികം പള്ളി പൊതുയോഗത്തെ പ്രാർത്ഥനയോടിരിക്കും, ദൈവമേ ഇന്ന മനുഷ്യൻ ഇന്ന് പൊതുയോഗത്തിൽ വരാതിരുന്നുവെങ്കിൽ ഇന്ന് ഈ പൊതുയോഗം സുഗമമായിട്ട്. കാരണം പൊതുയോഗത്തിന് വേണ്ടി മാത്രം വരുന്ന ദേവാലയത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഏത് വാക്കും കോപത്തോടെ ആക്രോശിക്കുവാൻ ഒരു മടിയുമില്ലാത്ത ഏതാനും ചിലരെങ്കിലും ചില പള്ളികളിലെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം ഈ സമയം ഖേദത്തോടെ ഓർമ്മിക്കുക. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു തന്ന സമയം ഏതാണ്ട് സമാപിക്കുന്നു. അതുകൊണ്ട് ഈ വളരെ ശക്തമായ ഒരു താക്കീതാണ് ഈ വാക്യത്തിലൂടെ കർത്താവായ യേശു തമ്പുരാൻ നമുക്ക് തരുന്നത്. രണ്ടാമത്, കോപം പാപമാണ്, അത് വിവിധ പാപങ്ങൾക്ക് വഴിമരുന്നിടും എന്നുള്ളതും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈ കോപത്തെ ആദ്യമായിട്ട് നിർമാർജ്ജനം ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ തള്ളേണ്ട പലതിനെ തള്ളുകയും കൊള്ളേണ്ടതിനായ പലതിനെ കൊള്ളുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ മുമ്പേ കാളവണ്ടിയുടെ കാര്യം പറഞ്ഞു. ഈ ഇരിക്കയിലിരിക്കുന്ന മനുഷ്യന്റെ ഗൈഡൻസ് ഈ കാളവണ്ടിയുടെ പോക്കിനെ ശക്തമായി സ്വാധീനിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രകോപനങ്ങളും വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ പക്ഷേ പലരും പൊട്ടിത്തെറിച്ചാല് അതോടുകൂടി ആ പൊട്ടിത്തെറിയോടുകൂടി അവരുടെ കോപം ഇല്ലാതാണ്. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ കോപിച്ചാലും പിന്നെ പാപത്തിലേക്ക് നയിക്കരുത്. ആ പൊട്ടിത്തെറിയോടുകൂടി ആ കോപം ഇല്ലാതാകുന്നുവെങ്കിൽ അത് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആകയാൽ ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഈ നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുക. ഈ കോപിക്കാതെ ജീവിക്കണമെന്ന് പലപ്പോഴും ഈ അച്ഛന്മാരൊക്കെ ഞങ്ങളൊക്കെ കുമ്പസാരം കേൾക്കുന്നവരാ. പലരും വന്ന് പറയുന്ന പാപങ്ങളുടെ പട്ടികപ്പെടുന്നു. അച്ഛാ എനിക്ക് എപ്പോഴും കോപം അതെനിക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ലെന്ന്. കോപം നിയന്ത്രിക്കണം. കാരണം ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ പല പാപത്തിലേക്കും ഇത് നയിക്കും. എനിക്ക് തോന്നി പാപത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് നമ്മളെ നിരന്തരമായ പ്രാർത്ഥന അതിനായിട്ടുണ്ടാവണം. ഈ ഒരാൾക്ക് പാപം കൂടാതെ ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, പാപം കൂടാതെ ജീവിക്കണമെന്നുള്ള അദമ്യമായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാക്കണം. അങ്ങനെ നമ്മുടെ ആഗ്രഹം കൊണ്ട് മാത്രം പാപം കൂടാതെ ജീവിക്കാൻ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക ചെയ്യണം. നമ്മള് ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ഭൗതിക സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും. എന്റെ മക്കളെയൊക്കെ ഇന്ന നിലയിലൊക്കെ ഉയർത്തണമെന്നും എന്റെ ആരോഗ്യസ്ഥിതി ഇത്തരത്തിലൊക്കെ ആയിരിക്കണമെന്നും അതോടൊപ്പം എന്റെ സാമൂഹ്യ നിലവാരം ഇത്ര കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലായിരിക്കണമെന്നും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവമേ ഇന്നേ ദിവസം പാപം കൂടാതെ എന്നെ കാത്തുകൊള്ളണമേ. നമ്മുടെ നോമ്പിലെ പ്രഭാത പ്രാർത്ഥന, വലിയ നോമ്പിലെ പ്രഭാത പ്രാർത്ഥനയിലെ അതിനകത്ത് അവസാനം ഈ ബോസ കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ലേ വെച്ചാൽ പാപം കൂടാതെ ഇന്നേ ദിവസം പാപം കൂടാതെ എന്നെ കാത്തുകൊള്ളണമെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് നോമ്പിൽ മാത്രമല്ല, ഓരോ ദിവസവും ദൈവമേ ഒരു നല്ല പ്രഭാതം കണ്ട് ഉണരുവാനായിട്ട് അവസരവും ആയുസ്സും തന്നു. ഈ ദിവസം പാപം കൂടാതെ ആകാത്ത പ്രവർത്തനങ്ങളിൽ ചെന്ന് ഏർപ്പെടുവാനും വേണ്ടാത്ത വാക്കുകൾ നാവിൽ ഉച്ചരിക്കുവാനും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാനായിട്ട് എന്റെ പാപങ്ങൾ ചലിക്കുവാനും വിട്ടുകൊടുക്കരുത് എന്നുള്ള ശക്തമായ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകണം. അങ്ങനെ നമുക്ക് തരുന്ന ഈ കൽപ്പന, നിങ്ങൾ കോപിച്ചാലും പാപം ചെയ്യരുത് എന്നുള്ള എഫേസ്യ ലേഖനത്തിലെ പൗലോസ് ശ്ലീഹായുടെ കൽപ്പന, അതുകൊണ്ട് കർത്താവ് കോപം ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നമ്മളെ തന്നെ സ്വയം നിയന്ത്രണമുള്ളവരായിട്ട് ജീവിച്ച് മുൻപോട്ട് പോയി ദൈവകൃപ പ്രാപിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിതിനായിട്ട് അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷത്തിനോടും താലിക്കൊച്ചമ്മയോടും എന്നെ കേട്ടിരുന്ന അഭിമന്യ തിരുമേനിയോടും എന്റെ വൈദിക സഹോദരങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ തിരുമേനി, വന്നിയ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, ബഹുമാനപ്പെട്ട ബാബു ജോർജസിന്റെ പ്രഭാത സന്ദേശം അനുഗ്രഹീതമായ ചില ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് ഉണർത്തുന്ന ചില നിമിഷങ്ങളായിട്ട് നമുക്കൊക്കെ അത് അനുഭവിക്കുവാനിടയായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വാസ്തവമാണ്. സുപരിചിതമായ ഒരു വേദഭാഗത്തെ, പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ അവരുടെ ചിന്തകളെ കോർത്തിണക്കി തിരുവചനത്തിന്റെ ആഴമായ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ടും അച്ഛൻ ഈ വിഷയത്തെ വിശദീകരിക്കുകയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം യഹൂദൻ യഹൂദനെ കുറിച്ച് യഹൂദർക്ക് വേണ്ടി എഴുതിയൊരു സുവിശേഷമാണെന്ന് നമുക്കൊക്കെ അറിയാം. കർത്താവിനെ ഒരു രാജാവായിട്ട് ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരനെ അവതരിപ്പിക്കുന്നു. രാജാവിന്റെ ആഗമനം, രാജാവിന്റെ മാനിഫെസ്റ്റോ, രാജാവിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം ഓരോ അധ്യായങ്ങളിലൂടെ വരച്ചു കാട്ടുമ്പോൾ 5-ാം അധ്യായത്തിന്റെ പൊരുളാണ് അച്ഛൻ കൃത്യമായി വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചത്. സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ്, ഈ വേദഭാഗം വായിക്കുമ്പോൾ കർത്താവിന്റെ ഈ ലോകത്തേക്കുള്ള വരവിന്റെ ഉദ്ദേശത്തെ കുറിച്ചുള്ള ഒരു മാനിഫെസ്റ്റോയാണത്. അതിന് ധാരാളം ഉദാഹരണങ്ങളൊക്കെ അച്ഛൻ പറയുകയുണ്ടായി. ആ മാനിഫെസ്റ്റോയിൽ ബലിപീഠത്തിന്റെ മുമ്പിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി ഉണ്ടായിരിക്കേണ്ടുന്ന ചില ഗുണവിശേഷങ്ങളെയാണ് 22-ാമത്തെ വാക്യത്തിലും 23-ാമത്തെ വാക്യത്തിലും കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. അതിനു മുമ്പുള്ളതെല്ലാം ശിഷ്യന്മാർക്ക് ഒരു ഗുണദോഷം പോലെ കൃത്യമായ തന്റെ വരവിനെ കുറിച്ചുള്ള ഉദ്ദേശങ്ങളെ അവതരിപ്പിച്ച് തുടർന്നുള്ള അധ്യായങ്ങളിലേക്കൊക്കെ വായിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം കൃത്യമായി ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് രാജാതിരാജനായ കർത്താവ് ആഗ്രഹിച്ചു. അത് സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. പ്രസംഗപീഠത്തിൽ നിന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവിനെ നമുക്കവിടെ കാണാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ബലിപീഠത്തിന്റെ മുമ്പിലേക്ക് വന്ന് നിന്റെ യാഗത്തെ അർപ്പിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന്റെ നേരെ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഇങ്ങനെ ദേവാലയത്തിലേക്ക് വരുന്നൊരു വിശ്വാസിയുടെ ആത്യന്തികമായ മാനസിക നിലവാരം എപ്രകാരമായിരിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു വേദഭാഗത്തെയാണ് അച്ഛൻ വിശദീകരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കോപം. ഇതിനെ നിയന്ത്രിക്കുവാൻ അച്ഛൻ ഒരു താരതമ്യ പഠനവും കൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ദൈവവും കോപിച്ചിട്ടുണ്ട്, മനുഷ്യരും കോപിക്കുന്നു. ഈ കോപങ്ങൾ തമ്മിലുള്ള നിരന്തരമായ ഒരു വ്യത്യാസമുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി കോപിച്ചതായ ദൈവവും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിവൈരാഗ്യങ്ങൾക്ക് വേണ്ടി മനസ്സിൽ മറ്റുള്ള ആരെങ്കിലും നൽകിയ സന്ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ മറ്റുള്ളവരോടൊക്കെ കാണിക്കുന്ന ചില കോപങ്ങളുണ്ട്. ഈ കോപങ്ങളെ ആധ്യാത്മിക ജീവിതത്തിലൂടെ ക്രമീകരിച്ച് വേണം ദേവാലയത്തിലേക്ക് എത്തുവാൻ എന്നുള്ളൊരു ധ്വനി വേദഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഈ ചിന്ത കേവലം ഒരു കൊച്ചു പ്രസംഗമല്ല, നമ്മുടെ എല്ലാം ജീവിതത്തിൽ 24 മണിക്കൂറും നമ്മൾ പാലിക്കപ്പെടേണ്ടുന്നതും പരിശീലിക്കപ്പെടേണ്ടുന്നതുമായ ഒരു വലിയ ആശയത്തിന്റെ പൊരുൾ ഒരു ക്യാപ്സൂൾ രൂപത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചതാണ്. ഇത് ശീലിക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലൂടെ, ഇതിനൊക്കെ നമ്മൾ ദേവാലയത്തിൽ വരുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും യാമപ്രാർത്ഥനകളും ഒക്കെ നടക്കുമ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥന നടക്കുമ്പോഴും ഒക്കെ നമുക്ക് ലഭിക്കപ്പെടേണ്ടുന്ന യഥാർത്ഥ പരിശീലനത്തിന്റെ ഒരു കാമ്പ് കൂടിയാണ് കോപം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവനെ കരുതുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാകുക. അതിലേക്കുള്ള ഒരു ശ്രമത്തിന് പ്രത്യേകിച്ച് ഓരോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, പുതു ഞായറാഴ്ചയും കഴിഞ്ഞ് ഉത്ഥാന പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ മഹത്വ കിരീടത്തിൽ നിൽക്കുന്ന ഓരോ വിശ്വാസിക്കും ഇത് കൂടുതൽ അവന്റെ ജീവിതത്തിന്റെ തെളിമകളിലേക്ക് കൊണ്ടുവരുവാൻ ഇത് സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. അച്ഛന്റെ സന്ദർശനത്തിനിടയിലും ഇപ്രകാരം ഒരു നല്ല ചിന്ത ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനും പഠിപ്പിച്ചതിനും ആ ചിന്തകളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നതിനും, എല്ലാ മനുഷ്യരും വിവിധ കാര്യങ്ങളിൽ തിരക്കുള്ളവരാണ്, ആ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു ആശയം തിരുവചന പുസ്തകത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിൽ അടയാളപ്പെടുത്തി തരുവാൻ അച്ഛൻ കാണിച്ച നല്ല മനസ്സിന് അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം തുടർന്നും അച്ഛന്റെ ശുശ്രൂഷയെ അതിധന്യമായ രീതിയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദയനീയനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു, വളരെ നന്ദി അച്ഛാ, നല്ല വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള പേരുകളാണ് പ്രത്യേകിച്ച് വായിക്കുന്നത്. റജിയെ ദൈവവും ഭാഗം ഓർക്കാം. റജിക്കുന്ന ഒരു റേഡിയോ സ്റ്റാണ്, നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ജിമ്മി, സാറാമ്മ, അലിസ്, ജോസഫ്, ലളിത, ലൊറീനെ നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലൊറീന്റെ കണ്ടീഷൻ ഇച്ചിരി വളരെ മോശമാണെന്ന് ഞാൻ അറിഞ്ഞത്. പ്രത്യേകമായിട്ട് ലൊറീനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സാബു, മോളി ഫ്രം ഡാലസ്, മോളി ഹ്യൂസ്റ്റൺ, മിഷേൽ, ജോയൽ, അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് ഒരു പെൺകുട്ടിക്ക് ക്യാൻസറിന്റെ രോഗമാണെന്ന് അറിയുകയുണ്ടായി. ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, അത് വെച്ചാൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയായിട്ടാണ് കേട്ടത്. പിന്നീട് കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം പേര് പറയാം. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു പെൺകുട്ടിയെ ഒരു സഹോദരിയെ പ്രത്യേകമായിട്ട് ഓർക്കുക. ക്യാൻസറിന്റെ വാർത്ത അറിഞ്ഞ് പ്രയാസം അനുഭവിക്കുന്നു. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ രോഗികളായിട്ടോ മറ്റാരെങ്കിലും മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവവിഭാഗെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഉറക്കപ്പെടേണ്ട ഒന്നിന്റെ പേര് മേരിക്കുട്ടി, സോജൻ, ടോബി, ലിൻസി, പേരെ ഓർത്തുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
പാറക്കുമോർ, ആട്ടിൻപറ്റത്തെ പോലെ ജോസഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ മഹത്വവാനായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഞങ്ങൾ തിരുസന്നതിയിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനാജനകമായ അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളായി ടാഞ്ഞടിച്ചപ്പോഴും ധൈര്യവും ആശ്വാസവും പകർന്നു വന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ച് നടത്തുമെന്ന് അരുളിച്ചെയ്തുകൊണ്ട് ഇത്രത്തോളം നടത്തി ദൈവമേ, ജീവിതത്തിൽ മുൻപോട്ടുള്ള പ്രയാണത്തിലും കൂടെയിരിക്കണമേ, വഴി നടത്തണമേ. വിളിച്ചവൻ വിശ്വസ്തനാകുന്നുള്ള ബോധ്യത്തോടു ഞങ്ങൾ മരുപ്രയാണ യാത്രയിലായിരിക്കുമ്പോൾ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈകൊണ്ട് ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ തിരുസാന്നിധ്യം അടിയങ്ങൾക്ക് മുൻപും പിമ്പും ഇടവും വലവുമായിട്ടുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ കൊടുക്കുന്നതും എടുക്കുന്നതും അവിടുന്ന് ആകുന്നു. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ യാതും തന്നെ സംഭവിക്കുന്നില്ല. മനസ്സലിയണമേ, കരുണ തോന്നണമേ, അദൃശ്യമായ കരം അവരുടെ മേലൊന്ന് വെക്കണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാവുന്നുള്ള സ്വരം കേൾപ്പിക്കണമേ. നൽകുന്ന മരുന്നുകളും കൊടുക്കുന്ന ചികിത്സകളും ഫലപ്രദമായി തീരുവാൻ അവിടുത്തെ വലതൃക്കരം കൂടി പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രശ്നങ്ങളാൽ നൊമ്പരപ്പെടുന്ന നീർന്ന ഹൃദയങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവബുദ്ധിയെയും കവിയുന്നതായ സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ദൈവമേ സന്തോഷവും സമാധാനവും ഇല്ലാതെ വലയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനെ നയിക്കുന്ന പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹദ്രാസനങ്ങളും മെത്രാപ്പോലീത്തമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാ വൈദിക ശ്രേഷ്ഠർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്രമ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, സന്യാസ സമൂഹങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുതലും കാവലും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏവരെയും, അഭിമന്യു തിരുമേനിയെയും, എല്ലാ വൈദികരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി അനുഭവിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവിടുന്ന് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിൽ നിർവഹിച്ച് അവസാനത്തിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള വിളി കേൾക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ അബ്രഹാമി ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും. ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ഉണ്ടോ
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കൂടി വന്ന ഞങ്ങൾ എല്ലാവരുടെ മേൽ, അപേക്ഷകളുടെ മേൽ, സമർപ്പിച്ച രോഗികളുടെ മേൽ, കേട്ടതായ വചന ശുശ്രൂഷയുടെ മേൽ, അത് ഞങ്ങൾക്ക് നൽകിയ വൈദിക സെഷന്റെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ.
പന്നിമാറും ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരുപാട് തിരക്കിനിടയിലും ആരംഭം എട്ട അഭിമന്യ തിരുമനസ്സിനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം പകർന്ന് നമ്മളെ അന്യമാക്കി പ്രിയപ്പെട്ട ബാബു, ഒരു പട്ടാളക്കാരന്റെ പൗരുഷമൊക്കെ വാക്കുകളുണ്ടെങ്കിലും ഒരു സ്നേഹവാനായ പുരോഹിതന്റെ എന്താ പറയുന്നേ ലളിതമായ ഹൃദയം ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അതിന്റെ പ്രസംഗമൊക്കെ നടത്തിയത്. അച്ഛൻ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ ശരിയോ വന്നത്, ഇയലെ ശ്രീമതി പറഞ്ഞൊരു കാര്യം, ഈ വായി വെള്ളവും ചെവിയില് പഞ്ഞിയും അന്തോട് ശ്രീമതി പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിനോട് ചേർത്ത് പറയാനുള്ളത് രണ്ടും ചെയ്യാമെങ്കിൽ മൂക്കി പഞ്ഞിയും വെക്കാതെ കുറച്ചാളെ ജീവിക്കാറുള്ളതാണ്. എന്തായാലും അച്ഛന്റെ നല്ല വാക്കുകൾക്കും നല്ല പ്രസംഗത്തിന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരും, മന്ദിയമാമനച്ചൻ, അതുപോലെ വിശു വരകിസച്ചൻ, ഐസക്കച്ചൻ, റബ്ബാച്ചൻ, സമ്പാനച്ചൻ, എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സംബന്ധിച്ച് എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമാമ, അതോടൊപ്പം തന്നെ ഇതിന്റെ ചോദ്യം പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ദൈവം നിറയെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.